ആമോസ് പ്രവാചകൻ നാലാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ വളരെ തറപ്പിച്ചും ഉറപ്പിച്ചും വളരെ ശക്തമായി സംസാരിച്ചുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ചില അന്ത്യ തീരുമാനങ്ങൾ എടുത്തതുപോലെ പറഞ്ഞു നിർത്തുന്നു. ദൈവം വാതിൽ അടച്ചതുപോലെ തോന്നുന്നു. ന്യായവിധി ഒഴിച്ചുകൂടാത്ത ഒന്നായി തീർന്നിരിക്കുന്നു. ഇനിയും ഇസ്രായേലിന്, അതെ, വടക്കേ രാജ്യത്തിന് ആശയ്ക്ക് വഴിയൊന്നും ഇല്ല. അഞ്ചാം അധ്യായം ഭാവിയെ വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ട്. ദൈവം ആ ജനത്തിന്റെ അതിക്രമങ്ങളെ ശിക്ഷിക്കും എന്ന് അഞ്ചാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പ്രസ്തുത അധ്യായത്തിന്റെ ആദ്യത്തെ 15 വാക്യങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് തന്നെ അന്വേഷിക്കുന്നതിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ അനുതപിച്ച് തിരിഞ്ഞു വന്നാൽ ആ ജനത്തിന്റെ ശിക്ഷ മാറ്റിക്കളയുവാൻ ദൈവം തയ്യാറാണ് എന്നും കൂടെ വ്യക്തമാക്കുന്നു. അടിമകളായി അയക്കുക എന്ന അന്ത്യശിക്ഷ നൽകിയിട്ടില്ലാത്തതിനാൽ അവർക്ക് ആശയ്ക്ക് വഴിയുണ്ട്. 5:1 ഞാനൊന്ന് വായിക്കാം. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ. പ്രവാചകൻ ഒരു വിലാപഗീതം ഇവിടെ പാടുകയാണ്. വളരെ ദുഃഖപൂർണമായ ഒരു ചരമഗീതം. തൻ്റെ ജനത്തെക്കുറിച്ച് വളരെ ദയയോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. 2 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയുമില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർക്കുവാൻ ആരുമില്ല. തനിക്ക് തൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന പരിതാപകരമായ അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഹോശേയ പ്രവാചകൻ തൻ്റെ പ്രവചനം ആരംഭിച്ചത്. അവനൊരു വേശ്യയെ വിവാഹം ചെയ്തു. വടക്കേ രാജ്യത്തോട് നിങ്ങൾ പരസംഗം ചെയ്യുന്നു എന്നിരുന്നാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നറിയിക്കാനാണ് ഹോശേയയെ ദൈവം നിയോഗിച്ചത്. ഇവിടെ ഇതാ ആമോസ് പറയുന്നു, നിങ്ങൾ കന്യകയായിരുന്നു, ദൈവം നിങ്ങളെ തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരുന്നു. ഓരോ വിശ്വാസിയുടെയും ചിത്രം അതുതന്നെയാകുന്നു. കൊരിന്ത്യ സഭയോട് വിശുദ്ധ പൗലോസ് പറഞ്ഞു തോർക്കുന്നില്ലേ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11:2 ഞാൻ വായിച്ചത്. നാം ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അങ്ങനെ അവനുമായി ഒരു പുതിയ ബന്ധത്തിൽ നാം പ്രവേശിക്കുകയായി. പക്ഷേ സുഹൃത്തെ, അതെങ്ങനെ പോകുന്നു? കഴിഞ്ഞ ചില വർഷങ്ങളായി ആ ബന്ധം എങ്ങനെ പോകുന്നു? ഇസ്രായേൽ ജനം ചെയ്തത് നിങ്ങളും ചെയ്തോ? അതെ, ആത്മീക പരസംഗം. താങ്കളെ സ്നേഹിച്ചവങ്കിൽ നിന്നും താങ്കൾ തിരിഞ്ഞുപോയോ? ലോകമോഹങ്ങൾക്കും ജഡത്തിന്റെ ഇച്ഛകൾക്കും താങ്കൾ വിധേയപ്പെട്ടാണോ ഇന്ന് ജീവിക്കുന്നത്? പന്നിയെ മൂക്കിൽ കയറുകോർത്തുകൊണ്ട് നടക്കുന്നത് പോലെ പിശാച് താങ്കളെ കൊണ്ട് നടക്കുകയാണോ? ഇന്ന് ഒരു വലിയ പങ്ക് വിശ്വാസികളും ആ അവസ്ഥയിലാണ് എന്ന് ദുഃഖത്തോടെ പറയട്ടെ. ഇത് ദുഃഖപൂർണമായ ഒരു ചരമഗീതമാണ്. അതെ, ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയുമില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർക്കുവാൻ ആരുമില്ല. 3 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൽ 1,000 പേരുമായി പുറപ്പെട്ട പട്ടണത്തിന് 100 പേർ മാത്രം ശേഷിക്കും. 100 പേരുമായി പുറപ്പെട്ടതിന് 10 പേർ മാത്രം ശേഷിക്കും. 1,000 പേരുമായി പുറപ്പെട്ട പട്ടണത്തിന് 100 പേർ മാത്രം ശേഷിക്കും. ആമോസ് പറയുകയാണ്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കൊല ചെയ്യപ്പെടുവാൻ പോകുന്ന വലിയ കൂട്ടത്തെ നോക്കുക. ഇസ്രായേൽ ഗൃഹത്തിൽ 100 പേരുമായി പുറപ്പെട്ടതിന് 10 പേർ മാത്രം ശേഷിക്കും. ദേശത്ത് ശേഷിക്കുന്ന ജനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ഇവിടെ നാം കാണുന്നത്. പക്ഷേ വലിയ ഒരു കൂട്ടം കൊല ചെയ്യപ്പെടും. തുടർന്ന് ആമോസ് പറയുന്നത് ശ്രദ്ധിച്ചാലും ദേശത്തോട് പറയുന്ന അന്ത്യ ആഹ്വാനം പോലെയാകുന്നു ഇത്. 4 വാക്യം, യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ദൈവം ജനത്തെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസരം ഇപ്പോഴും തുറന്നു കിടക്കുന്നു. തൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നു. ഇത്രയും സമയം അതിക്രമിച്ചു എങ്കിലും അവർ ദൈവത്തെ അനുസരിക്കുന്ന പക്ഷം അവർ ജീവിക്കും, അല്ലാത്ത പക്ഷം വലിയ ന്യായവിധി വരുന്നു. 5 വാക്യം നമുക്ക് നോക്കാം. ബഥേലിനെ അന്വേഷിക്കരുത്, ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേർശെബയിലേക്ക് കടക്കുകയും അരുത്, ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ബെഥേൽ നാസ്തിയായി ഭവിക്കും. ബെഥേലിനെ അന്വേഷിക്കരുത്. സ്വർണ കാളക്കുട്ടികളിൽ ഒന്നിനെ പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥലമാണ് ബെഥേൽ. യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് ബെഥേൽ എന്ന സ്ഥലം കാണുവാൻ സാധ്യമല്ല. ആമോസ് പ്രവാചകൻ പറയുന്ന ബെഥേലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ബെഥേൽ എന്ന് പേരോടുകൂടി ഒത്തിരി പള്ളിയും വീടുകളും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യമല്ല. ആമോസിന്റെ കാലത്തെ ബെഥേലിന്റെ കൂട്ട് ആകുന്നു എങ്കിൽ നമ്മുടെ ബെഥേലുകളും കുഴപ്പത്തിലാകും എന്ന മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. ഇവിടെ പറയുന്നു ഗിൽഗാലിലേക്ക് ചെല്ലരുത്. ഇസ്രായേൽ മക്കൾ യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ നദി കടന്ന് കനാൻ നാട്ടിൽ പ്രവേശിച്ചപ്പോൾ ആദ്യം പാളയമിറങ്ങിയ സ്ഥലമാണ് ഗിൽഗാൽ. അവിടെ അവർ സമാഗമന കൂടാരമടിച്ച് അവിടെയാണ് എരിഹോ പിടിക്കുന്നതിന് മുൻപ് അവർ താവളമടിച്ചിരുന്നത്. പിന്നീട് ഇതൊരു പുണ്യസ്ഥലം പോലെയായി. ഈ സ്ഥലത്താണ് ദൈവം അവരുടെ നിന്ന് നീക്കിക്കളഞ്ഞതെന്ന് തങ്ങളുടെ മക്കളോട് പറയണമെന്ന് ദൈവം അവരെ ഓർപ്പിച്ചു. പക്ഷേ സംഭവിച്ചെന്താ? ഈ ജനം വിഗ്രഹാരാധനയിലേക്ക് പോയി. ദൈവം വിശുദ്ധമെന്ന് കൽപ്പിച്ച സ്ഥലങ്ങൾ, ഈ ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുവാൻ അവർ തിരഞ്ഞെടുത്തു. ബേർശേബയിലേക്ക് കടക്കുകയും അരുത് എന്ന് വായിക്കുന്നു. തെക്കേ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തുണ്ടായിരുന്ന സ്ഥലമാണ് ബേർശേബ. ഇതും വളരെ പ്രസിദ്ധി ആർജിച്ചിരുന്ന വേറൊരു സ്ഥലമായിരുന്നു. ബേർശേബയിൽ വെച്ചായിരുന്നു അബ്രഹാമും അബിമേലേക്കും ഒരു ഉടമ്പടി ചെയ്തത്. അബ്രഹാം യഹോവയുടെ നാമം വിളിച്ചതും ഈ ബേർശേബയിൽ വെച്ചായിരുന്നു. ഇസ്രായേൽ ദേശത്തെ മുഴുവനായി തെക്ക് മുതൽ വടക്ക് വരെ കാണിക്കുവാൻ ദാൻ മുതൽ ബേർശേബ വരെ എന്നുള്ള പ്രയോഗം തിരുവചനത്തിൽ പല പ്രാവശ്യം നാം കാണുന്നുണ്ട്. ആമോസിന്റെ കാലത്ത് വടക്കേ രാജ്യത്തെ ജനങ്ങൾ ബേർശേബയിലെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ അവിടം വരെ തീർത്ഥാടനം ചെയ്തിരുന്നു. എത്ര നന്ദികേടാണ് ആ ജനം കാണിച്ചിരുന്നത്. ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, ബെഥേൽ നാസ്തിയായി ഭവിക്കും എന്ന് പറയുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ബേർശേബയെക്കുറിച്ച് ആമോസ് പറയാതിരുന്നത്? ബേർശേബ വടക്കേ രാജ്യത്തിൽ അല്ലായിരുന്നല്ലോ. ഈ പ്രവചനത്തിന് 100 വർഷങ്ങൾക്ക് ശേഷം ബേർശേബ തെക്കേ രാജ്യത്തോടുകൂടെ പ്രവാസത്തിലേക്ക് പോയി. പക്ഷേ വടക്കേ രാജ്യത്തെ ബെഥേലും ഗിൽഗാലും ഈ പ്രവചനം നടക്കുമ്പോൾ തന്നെ അടിമകളായി പോകുവാൻ തുടങ്ങുകയായിരുന്നു. ആമോസ് തന്റെ പ്രസ്താവനയിൽ എത്ര വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് നോക്കിക്കേ. പക്ഷേ ഇതിനിടെ ഒരു കാര്യം പറയുവാൻ ആമോസ് മറന്നില്ല, ആ ജനങ്ങൾക്ക് ആശയ്ക്ക് വഴി ഉണ്ട് എന്ന കാര്യം. ഇതാ അടുത്ത വാക്യം, 5:6. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ, അല്ലെങ്കിൽ അവൻ ബെഥേലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസഫ് ഗ്രഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. എത്ര മനോഹരമായ ഒരു ക്ഷണമാകുന്നു ഇത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ, അല്ലെങ്കിൽ അവൻ ഒരു തീ പോലെ യോസഫ് ഗ്രഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും. ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിയുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുവാൻ നിർബന്ധിതനാകും എന്ന്. 7 നാം വായിക്കുന്നത്, ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ, കർമ്മമാർഗത്തിലൂടെ മോക്ഷം പ്രാപിക്കാം എന്ന് പഠിപ്പിക്കുന്നവർ, അതെ നീതീകരണ പ്രവർത്തനങ്ങളിലൂടെ തങ്ങൾക്ക് നീതീകരണം സാധ്യമാകും എന്ന് വാദിക്കുന്നവർ, ഈ വാക്യം ഉദ്ധരിച്ചാണ് അവരുടെ പക്ഷം സ്ഥാപിക്കുവാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇക്കൂട്ടർ ആമോസിന്റെ ദൂത് മുഴുവനായി പരിഗണിച്ചില്ല എന്നോർക്കണം. അന്നത്തെ സ്ഥിതി എന്തായിരുന്നു? ആമോസിന്റെ ജനങ്ങൾ അന്ന് യഹോവ നൽകിയ ഒരു ആരാധനക്രമമായിരുന്നു പാലിച്ചു പോന്നിരുന്നത്. അവർ യാഗങ്ങൾ അർപ്പിച്ചിരുന്നു. ദൈവം നൽകിയ ഒരു ആചാരമായിരുന്നു അവരുടെ ആരാധന. പക്ഷേ അവരുടെ ജീവിതവും പറച്ചിലും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രവൃത്തിയില്ലാത്ത പറച്ചിൽ. അനേകർ ചിന്തിക്കുന്നത് മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ എല്ലാ ക്രമത്തിലും പങ്കെടുത്താൽ സംഗതിയെല്ലാം ശരിയാകും, ഭക്തരാകും എന്നൊക്കെയാണ്. ഇക്കൂട്ടരുടെ ചിന്ത പതിവായി ആരാധനയിൽ അനുഷ്ഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താൽ അത് ദൈവദൂഷണവും വലിയ പാപവും ആകുന്നു എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രത്യേക സമയങ്ങളിലെ ആരാധനകൾക്ക് ജനം ഇടിച്ചു കയറുന്നത്. അല്ലാത്ത സമയത്ത് ദൈവം അവിടെ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ പല പുണ്യസ്ഥലങ്ങളിലും ആരാധന വർഷത്തിൽ ചില മാസങ്ങൾ മാത്രമേ ഉള്ളല്ലോ. ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പ് ഞായറാഴ്ചയും ക്രിസ്മസിനും പള്ളിയിൽ എന്തൊരാൾക്കൂട്ടമാണ്. ഈ ദിവസങ്ങളിലെ ആരാധന കൊണ്ട് ആവശ്യത്തിന് കിട്ടിയെന്നാണ് മനുഷ്യൻ്റെ ചിന്ത. എന്തൊരു മണ്ടത്തരമില്ലേ. ആരാധനാക്രമത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും ഒരു വള്ളിയോ പുള്ളിയോ കുറച്ചാൽ ചിലർക്കെന്ത് ദേഷ്യമാണെന്നോ. ആ ക്രമം കൊണ്ട് ഇക്കൂട്ടർ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഒരു അതിഥി പ്രസംഗിക്കുവാൻ ഉണ്ടായിരുന്നതിനാൽ ഒരു പള്ളിയിൽ അച്ഛൻ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഒരുമിച്ച് ചേർത്ത് ചൊല്ലി. അല്പം സമയം പ്രസംഗത്തിന് കൂടുതൽ കൊടുക്കണമെന്നേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആരാധന കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ഭക്തന്മാർ അച്ഛൻ്റെ മേൽ ചാടി അങ്ങ് വീണില്ലേ. കാരണം പ്രാർത്ഥന കുറച്ചു. ഈ പറയുന്നത് എന്താണെന്ന് ഇക്കൂട്ടർ ശ്രദ്ധിക്കുകയില്ല. ഇതുമായി അവർക്കൊരു ബന്ധവും ഇല്ലതാനും. മണ്ടത്തരത്തിനൊരതിരില്ലേ. പ്രിയപ്പെട്ട സുഹൃത്തായി, ആരാധനയുടെ ക്രമത്തിലുള്ള വ്യത്യാസമല്ല പ്രധാന കാര്യമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെയോ, ആരാധനയിൽ പോയി എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി എന്ന് പാടിയിട്ട് വെളിയിൽ പോയി സത്യസന്ധമല്ലാത്തതും ന്യായമല്ലാത്തതും നീതിയല്ലാത്തതുമായ ഒരു ജീവിതം നയിക്കുന്നതാണ് ഏറ്റവും അപകടകരം. ഇങ്ങനെയാണ് ദൈവനാമം ലോകത്തിൽ ദുഷിക്കപ്പെടുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഇങ്ങനെയുള്ള ജീവിതത്തെയാണ് ദൈവം കുറ്റം വിധിക്കുന്നത്. എന്നെ തെറ്റിദ്ധരിക്കരുതേ എന്നൊരപേക്ഷയുണ്ട്. ക്രിസ്തുവിൽ അടിയുറച്ചൊരു വിശ്വാസം അത്യാവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. താങ്കളുടെ ആത്മരക്ഷയ്ക്ക് ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ആ കാര്യത്തിൽ ഒരു കലർപ്പും പാടില്ല എന്ന് ദൈവവചനം നിഷ്കർഷിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു എന്ന് പറയുകയും താങ്കളുടെ ദൈനംദിന ജീവിതം ക്രിസ്തുവിൻ്റെ വചനത്തിനനുസരണവും അല്ലെങ്കിൽ, ഞാൻ പറയട്ടെ, അതിനെ വിശദീകരിക്കുവാൻ ഒറ്റ വാക്കേ ഉള്ളൂ. അത് പരുഷമായ ഒരു വാക്കാണ്. പക്ഷേ മറ്റാരേക്കാളും അധികം ക്രിസ്തുവാകുന്നു ഈ വാക്ക് ഉപയോഗിച്ചത്. തൻ്റെ സമയത്തെ മതനേതാക്കന്മാരെ അവൻ വിളിച്ചത് കപടഭക്തിക്കാരെ എന്നാണ്. ഇത് ഞാൻ ചിന്തിച്ചുണ്ടാക്കിയതല്ല, ക്രിസ്തുവിൻ്റെ വാക്കാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയത്തെയും അവനോടുള്ള നമ്മുടെ സ്നേഹത്തെയും കുറിച്ച് പ്രസ്താവിച്ചതിന് ശേഷം വെളിയിൽ പോയി അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നാണം കെട്ട കപടഭക്തിയാണ്. ഇന്ന് സുവിശേഷത്തിന് ഏറ്റവും നാണക്കേടായിരിക്കുന്ന സംഗതി ഇത് തന്നെയാണ്. അനേകരും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവർ ദൈവത്തെ ആരാധിക്കുന്നതിൽ മുൻപിലുണ്ട്. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനോ തങ്ങളുടെ ബിസിനസ്സിലോ തങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ആത്മാർത്ഥതയോ സത്യസന്ധതയോ കാണിക്കാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ മനസാക്ഷി ഇവരെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. വാഗൊണ്ടൊന്ന് പറയുകയും ജീവിതം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നതിനെ ആമോസ് ശരിക്കും കുറ്റം പറയുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ പ്രസംഗത്തിൻ്റെ സാരം അതുതന്നെയാകുന്നുവല്ലോ. ഇപ്രകാരത്തിലുള്ള ഒരു ദൂത് നൽകുന്ന ഒരു മനുഷ്യന് ദൈവം ആമോസിനെ തെക്കേ രാജ്യത്തു നിന്നും ബഥേലിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. ശമരിയിലെയും ബഥേലിലെയും ശമ്പളം വാങ്ങുന്ന പ്രസംഗകർ അവിടുത്തെ ജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എത്ര എളുപ്പമായിരിക്കുന്നില്ലേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമൊഥെയൊസിന് എഴുതിയപ്പോൾ രണ്ടാം ലേഖനം നാലാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ പറഞ്ഞത് അവർ കർണരസമാകുമാറ് ദൈവവചനം അറിയിക്കുമെന്ന്. ആളുകളെ രസിപ്പിക്കുവാൻ, ജനങ്ങൾ എന്തെങ്കിലും രസമുള്ളതും തമാശയുള്ളതും ഒക്കെ കേൾക്കുവാൻ അങ്ങ് നോക്കിയിരിക്കുകയാണ്. ഒരു പ്രസംഗകൻ അവരെ അങ്ങ് ആനന്ദത്തിൽ ആറാടിച്ചു കഴിയുമ്പോൾ അവർ ചെന്ന് പുറത്തു തട്ടിയിട്ട് പറയും, ഉഗ്രൻ, ഒന്നാം തരം പ്രസംഗം. ഇന്നത്തെ പ്രസംഗം വളരെ ക്ഷേമമായിരുന്നു, എന്തൊരു വിറ്റായിരുന്നു. ഒരിക്കൽ രണ്ട് സ്നേഹിതർ ഒരു പ്രസംഗം ശ്രദ്ധിച്ചതിന് ശേഷം അന്യോന്യം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നത്തെ പ്രസംഗം ഏതായാലും ഗംഭീരമായിരുന്നു, നമ്മൾ ഒരു കഥാപ്രസംഗത്തിന് പോയിരുന്നെങ്കിൽ ഇത്രയും രസം വരില്ലായിരുന്നു. സുഹൃത്തെ, നിനക്കതിൽ നിന്നും എന്ത് കിട്ടി എന്നാണ് ചിന്തിക്കേണ്ടത്. ഈജിപ്തുകാർക്കൊരു പഴയ കളി ഉണ്ടായിരുന്നത് ഇപ്രകാരമാണ്: നീ എന്റെ പുറം ചൊറി, ഞാൻ നിന്റെ പുറം ചൊറിയാം, അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും രസമുള്ള സമയമാകുമല്ലോ എന്ന്. ഇന്നത്തെ ഒട്ടു മിക്കവാറും പ്രസംഗങ്ങൾ അങ്ങനെ തന്നെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ വർഷവും മിമിക്രിയും കഥാപ്രസംഗവും ഗാനമേളയും ക്ലബ്ബുകാരും നടത്തുന്നു. ഈ വർഷം അതിനൊരു വ്യത്യാസം വരട്ടെ എന്ന് ചിന്തിച്ച് കൺവെൻഷൻ ആയിക്കൊള്ളട്ടെ. മിമിക്രിയും കഥാപ്രസംഗവും ഒക്കെ രസിച്ചിരുന്ന ജനങ്ങൾക്കുണ്ടോ ഉപദേശിയുടെ പ്രസംഗം ഇഷ്ടപ്പെടുന്നു? അതുകൊണ്ട് ആദ്യ ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ സംഘാടകർ വന്ന് പറഞ്ഞു, ഉപദേശി പ്രസംഗം കൊള്ളായിരുന്നു, പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അല്പം മയപ്പെടുത്തി തമാശയൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ട് പറയണം. സംഘാടകരെ മുഷിപ്പിച്ചാൽ അയ്യോ പിന്നത്തെ കാര്യം ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ഉപദേശി സ്റ്റേജിലൊരു ബഫൂണായി. എന്തൊരു രസം! ഇതല്ല ഇന്ന് നടക്കുന്നത്. അഥവാ കൂട്ടിനകത്ത് തേങ്ങ ഇടുന്നത് പോലെ ഒന്നോ രണ്ടോ വേദവാക്യങ്ങൾ പറഞ്ഞാലും അതാരും അറിയത്തുപോലുമില്ല. അങ്ങനെ സാത്താൻ മാറി ചാരുകസരയിലിരുന്ന് അവന്റെ കോമാളിത്തരം കണ്ട് രസിക്കുകയാണ്. സാത്താന്റെ പിണയാളി തങ്ങൾ ഭക്തരല്ലെന്നും ആത്മീയരല്ലെന്നും ഒക്കെ ഈ ആമോസ് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് വടക്കേ രാജ്യത്തെ ജനങ്ങൾ ആമോസിനെ അധിക്ഷേപിച്ചു. പക്ഷേ ആമോസിന്റെ ദൂത് അതായിരുന്നല്ലോ. എട്ടാം വാക്യം നോക്കിക്കാട്ടെ: കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. നാലാം അധ്യായം 13 വാക്യം പോലെ ഇവിടെ ഒരു ചെറിയ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 7 വാക്യത്തിൽ നാം ചിന്തിച്ച നന്മയെ തിന്മയാക്കി മാറ്റുന്നവരെ, അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുന്ന, അതെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവന്റെ എതിരായി കാണിക്കുകയാണിത്. ഈ ജനം മറഞ്ഞിരിക്കുന്ന മതിൽ തകർക്കുവാനുള്ള ശക്തി ഇവനുണ്ട്. 8 വാക്യം വീണ്ടും ദൈവത്തിന്റെ കരുണാർദ്രമായ വിളിയാകുന്നു. ദൈവം കരുണാസമ്പന്നനാണല്ലോ, എനിക്കാകാവുന്നതിനേക്കാൾ എത്രയോ ക്ഷമയുള്ളവനാണ് ദൈവം. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ക്ഷമയെ മനസ്സിലാക്കുവാൻ ഞാൻ ക്ഷമയുള്ളവനായിരിക്കണം എന്നാകുന്നു. ഇവിടെ പറയുന്നു, കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുന്നവനെ അന്വേഷിപ്പീൻ. ഈ വാക്യം വായിച്ചിട്ട് നക്ഷത്രഫലമോ കൈനോട്ടമോ മുഹൂർത്തമോ ഒക്കെ നോക്കണം, അവ ശരിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ഈ കാർത്തിക എന്ന് പറഞ്ഞിരിക്കുന്നത് 7 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. മകയിരവും അതുപോലെ തന്നെ അനേക നക്ഷത്ര വ്യൂഹങ്ങളിൽ ഒന്നു മാത്രമാണ്. ഇവ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പേരുകളായിരുന്നു എന്ന് മാത്രം. ആ വാക്യത്തിൽ തുടർന്ന് പറയുന്നു, അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവൻ. ഈശ്വരനാണ് മഴ പെയ്യിക്കുന്നത്. ഹൈഡ്രോ ഡൈനമിക്സ് എന്ന സിദ്ധാന്തത്തിലാണ് മഴ പെയ്യുന്നതെന്നത് സത്യം തന്നെ. പക്ഷേ ആരാണ് ഈ ഹൈഡ്രോ ഡൈനമിക്സ് സിദ്ധാന്തത്തിന് കാരണക്കാരൻ? ആമോസ് പറയുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം. വാസ്തവത്തിൽ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞ് ജീവനുള്ള ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന നിങ്ങളുടെ ഭാവം നിങ്ങളുടെ ജീവിതം ശരിവെക്കുന്നില്ല. ജീവനുള്ള ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. നിങ്ങളുടെ ഭാവം ഒന്നും പ്രവൃത്തി മറ്റൊന്നുമാണ്. 9-10 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു. ഗോപുരത്തിങ്കൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു. ഗോപുരത്തിങ്കൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുന്നു. ഗോപുരത്തിങ്കൽ ന്യായം വിധിക്കുന്നവൻ ഒരു ന്യായാധിപനാകുന്നു. അക്കാലത്തെ കോടതികൾ ചുറ്റും മതിലുള്ള പട്ടണത്തിന്റെ പ്രധാന കവാടമായിരുന്നു. ബൈബിളിൽ പല ഭാഗത്തും നാം ഇത് കാണുന്നു. ബോവസ് റൂത്തിനും നവോമിക്കും വേണ്ടി പരാതിപ്പെട്ടത് ഗോപുരത്തിങ്കലായിരുന്നല്ലോ. തെറ്റിനെ തെറ്റെന്ന് വിധിച്ച ന്യായാധിപനെ ജനം പകച്ചതിനാൽ അത് പേടിച്ച് മിക്കവാറും ന്യായാധിപന്മാർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂടി എന്നാണ് ആമോസ് ഇവിടെ പറയുന്നത്. 11 വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും അതിൽ പാർക്കയില്ലതാനും നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കുകയില്ലതാനും. അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യും എന്ന്. എപ്പോഴും പാവപ്പെട്ടവർക്കാണ് നീതി നിഷേധിക്കപ്പെടുന്നതല്ലേ? എല്ലായിടത്തും ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നു. ഏതെങ്കിലും വിധത്തിലൊരു പാവപ്പെട്ടവനെ താങ്കൾ ചൂഷണം ചെയ്യുന്നുവെങ്കിൽ, പ്രവാചകൻ സമരിയോട് പറഞ്ഞ പ്രവചനം ഈ വാക്യത്തിലുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. നീ ഉണ്ടാക്കുന്നതെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും നാശം വിതയ്ക്കും. പാവങ്ങൾക്ക് തക്കതായ കൂലി കൊടുക്കാതെ കൊന്നു പണിയെടുപ്പിച്ച് എത്രയെത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. ഇന്ന് അവരുടെ സ്ഥിതി എത്ര ശോചനീയമാണ് എന്നോർക്കണം. പണ്ട് ഞങ്ങൾക്ക് ആനയുണ്ടായിരുന്നു, കൂനയുണ്ടായിരുന്നു എന്ന് പറയാനല്ലാതെ ഇന്ന് പട്ടിണിയല്ലേ? നിങ്ങളുടെ അപ്പന്മാർ ചൂഷണം ചെയ്ത പാവങ്ങളുടെ മക്കളുടെ സഹായത്തിനായി ഇന്ന് ഓടി നടക്കുകയല്ലേ? ഇത് കണ്ടിട്ടും മനുഷ്യൻ മനസ്സിലാക്കാത്തതാണ് കഷ്ടം. 12 വാക്യത്തിൽ നാം വായിക്കുന്നു, നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു. അന്നത്തെ നീതിന്യായ കോടതിയിൽ സാധുക്കൾക്ക് നീതി ലഭിച്ചിരുന്നില്ല. ഇന്നത് മാറിയിട്ടുണ്ടോ? പണമുള്ളവൻ എങ്ങനെങ്കിലും ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെടും, പക്ഷെ പാവപ്പെട്ടവൻ അതേ കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടും. ഒരു ദേശത്ത് നീതി നടക്കുന്നില്ല എങ്കിൽ ദൈവം ആയത് ശ്രദ്ധിക്കുന്നു. സുഹൃത്തെ, ലോകത്തെ ഭരിക്കുന്ന ഉത്തരവാദിത്വം ദൈവം വിവിധ രാജ്യങ്ങളിലെ മനുഷ്യന്റെ അധീനതയിൽ കൊടുത്തിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും ദൈവത്തിന്റെ ക്രമീകരണമാണ്. എല്ലാവരും കണക്ക് ബോധിപ്പിച്ചേ മതിയാകൂ. പല ശക്തരായ സാമ്രാജ്യങ്ങളെയും ഭൂപടത്തിൽ നിന്നും തുടച്ചു മാറ്റിയതുപോലെ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ വരാത്തവരെ ഇന്നും തുടച്ചു മാറ്റും എന്നോർക്കണം. 13 വാക്യത്തിൽ നാം കാണുന്നു, അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു, ഇത് ദുഷ്കാലമല്ലോ. തനിക്ക് നീതി ലഭിക്കില്ല എന്ന കാരണത്താൽ പല നല്ല ആളുകളും അക്കാലത്ത് മിണ്ടാതിരുന്നു. അതൊരു നല്ല നീക്കം തന്നെ. കാരണം പ്രതിഷേധിച്ചാൽ തന്നെ ഒരു ഗുണവുമില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയല്ലേ നല്ലത്? ഈ അന്യായം കണ്ടുകണ്ടു മടുത്തു. 14-15 വാക്യങ്ങൾ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുകയും, പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. വീണ്ടും തങ്ങളേക്ക് തിരിയുവാൻ യഹോവ ഇസ്രായേൽ ജനങ്ങളെ വിളിക്കുകയാണ്. തിരിഞ്ഞു വരുന്നുവെങ്കിൽ ഇന്നും ആശ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിളി. എത്ര കരുണാസമ്പന്നനാണ് ദൈവം. നാം പാപം ചെയ്ത് അവനെ ദുഃഖിപ്പിക്കുമ്പോഴും നമ്മെ സ്നേഹവായ്പോടെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അരുമനാഥൻ. സുഹൃത്തെ, ആ വിളി താങ്കൾ ശ്രദ്ധിക്കുമോ? ധന്യമായ ഒരു ജീവിതത്തിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? അവിടുത്തെ ഹിതം ചെയ്യുവാൻ താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.